യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം എന്റെ 31-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 12:31.
ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയൂ. ഞാനോ ഭൂമിയിൽ നിന്ന്
മതി. ആ വാക്യം ഇംഗ്ലീഷിലൂടെ വായിക്കും. യെസ്, ഒരു വാക്യം, ഈ വാക്യം, ഈ വചനത്തെ ഓർത്ത് അത് മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് കർത്താവിനോട് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ചുറ്റും ഒത്തിരി ഉത്സാഹങ്ങളും ഒത്തിരി താല്പര്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് കർത്താവേ, നിന്റെ വചനത്തിന്റെ യഥാർത്ഥമായ പ്രബോധനത്തെ മുറുകെ പിടിപ്പാനായിട്ടുള്ള സമയം ഞങ്ങളുടെ മുമ്പിൽ സമാഗതമായിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രവേശിച്ചു നിൽക്കണമെന്നും ഞങ്ങളായിത്തീരണമെന്നും ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ ഞങ്ങൾ നിഷ്ഠയോടുകൂടെ വരണമെന്ന് പ്രത്യേകമായി താല്പര്യപ്പെടുന്ന കർത്താവേ, ആ കാര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അവിടുന്ന് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെല്ലാം പഥ്യമുള്ളതാണ്, വിശുദ്ധമാണ്, അത് ഗുണീകരണത്തിനുള്ളതാണ്, ശാസനയ്ക്കുള്ളതാണ്, ഞങ്ങളുടെ വളർച്ചയ്ക്കുള്ളതാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, മനസ്സിലാക്കുവാനുള്ള ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ തിരുവചനങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന് നടുവിൽ കർത്താവ് പറയുന്ന ഒരു പ്രത്യേക വചനമാണ്, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളഞ്ഞു. ശരിക്കും ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് 12-ാം അധ്യായത്തിന്റെ 20 മുതൽ 36 വരെയുള്ള വാക്യം ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കർത്താവ് പറഞ്ഞു വരികയാണ്. ചോദ്യം ഇതാണ്, കർത്താവെ, നിന്നെ കാണുവാൻ ചിലർക്ക് താല്പര്യമുണ്ട്. They want to see Jesus. യേശുവിനെ കാണുവാൻ അവർക്ക് ആഗ്രഹമുണ്ട്. യേശുവിനെ അവർ കാണുവാൻ ആഗ്രഹിച്ചത് ലാസറിനെ ഉയർപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളയാം. നിങ്ങൾക്കും അങ്ങനെ താല്പര്യം വരും. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഏതെങ്കിലും മരിച്ചിട്ട് ഉയർപ്പിച്ച ഒരു ദൈവദാസനെ കാണാൻ ആർക്കാ താല്പര്യമില്ലാതെ? അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നിടത്ത് നമ്മള് പോവും, കാണാം, എന്നാലും ഒന്ന് കാണാം. കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് കണ്ടിരിക്കാം. വേണമെങ്കിൽ ഭക്തന്മാരാണെങ്കിൽ തൊട്ടൊക്കെ നോക്കി എന്നിരിക്കും, ഉയർപ്പിച്ചതല്ലേ ആളെ. ഇതുപോലൊരു സെലിബ്രിറ്റിയെ കാണാനുള്ള താല്പര്യത്തിൽ യേശുവിനെ കാണാൻ വന്ന ഒത്തിരി പേരുണ്ട്. ആ താല്പര്യത്തിന് നടുവിൽ ഒരു സ്പോർട്സ് താരമോ ഒരു 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 സിനിമ ഫിലിം സ്റ്റാറോ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് തന്റെ ആരാധകരെ കൈവീശി കാണിക്കുന്നത് പോലെ, ആ നിലയിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു മനുഷ്യനെ തന്റെ ശരീരത്തോടെ അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ദർശിക്കുക, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുക, അദ്ദേഹത്തിന്റെ മുടിയുടെ ഭംഗി, അദ്ദേഹത്തിന്റെ ആകാരം, മൊത്തത്തിൽ അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നത് എല്ലാവർക്കും ഉള്ള താല്പര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള താല്പര്യങ്ങൾക്കൊന്നും യേശു നിന്നുകൊടുത്തിട്ടില്ല. മാത്രമല്ല, തന്റെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ ചുരുളുകൾ അഴിച്ചുകൊണ്ട് തന്നെ കാണുവാനുള്ള മനുഷ്യന്റെ ബാഹ്യമായ ആഗ്രഹത്തെ കർത്താവ് അതേപടി അങ്ങ് ചുരുട്ടി മാറ്റിയ ശേഷം യേശു വീണ്ടും ചുരുളി നിവർത്തിയിടുന്ന മറ്റൊരു കാര്യമാണ് നാം അതിന്റെ മുകളിൽ തൊട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് വായിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ പറയപ്പെടുന്ന ഒരു വാക്യമാണ് 31-ാമത്തെ വാക്യം. അതിൽ നിങ്ങൾ 20 വായിക്കണ്ട, 20 തൊട്ട് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് യേശു ഊന്നുന്നത്. ഒറ്റ കാര്യമാണ് യേശു ഊന്നുന്നത്. യേശു പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഡെത്ത്, മരണം എന്നൊരു കാര്യമാണ് യേശു തന്റെ ആ പ്രസംഗത്തിൽ അവരോട് പറഞ്ഞത്. ഡെത്ത്, നിങ്ങൾ ആ വേദഭാഗം വായിച്ചു വരുമ്പോൾ ചില വേദഭാഗങ്ങൾ നമുക്ക് വളരെ കോണ്ടസ്റ്റുമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നാം. അതിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പക്ഷേ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്ന വാക്യത്തിന് തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്നത്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായിട്ട് സൂക്ഷിക്കും. തന്റെ ജീവനെ കളയുക എന്ന കാര്യം പറഞ്ഞ ശേഷമാണ് അനുഗമനം എന്ന കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവനെ അനുഗമിക്കുക എന്ന കാര്യത്തിൽ സ്വയം മരിക്കുക എന്ന കാര്യവും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. യു കനോട്ട് ഫോളോ ഹിം. യേശുവിനെ അനുഗമിക്കുക എന്നതിന്റെ അകത്ത് നിങ്ങളുടെ സ്വയജീവനെ കൊടുക്കുക എന്നത് അതിന്റെ അകത്ത് ഉള്ളതാണ്. അപ്പോൾ മരിക്കാതെ യേശുവിനെ അനുഗമിക്കാൻ കഴിയില്ല എന്ന് താൻ അസന്നിഗ്ധമായിട്ട് അവരോട് പറയുകയാണ്. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ സ്വയത്തിന് മരിക്കാനായിട്ട് നിങ്ങളെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു എന്നതാണ് ആ അനുഗമനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് തന്റെ ജീവനെ പിടിച്ചു വെക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അനുഗമിക്കുന്നവൻ. സോ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ സി, ഇപ്പൊ നമുക്ക് യേശുവിനെ പിന്തുടർന്ന് ഇവിടുന്ന് ഹിമാലയ പർവ്വതം വരെ വേണേൽ നമുക്ക് പോകാം. യേശുവിനെ ശുശ്രൂഷിച്ച് നമുക്ക് ആഫ്രിക്ക വരെ പോകാം. പക്ഷെ അപ്പോഴും അനുഗമനമാകണം എന്ന് നിർബന്ധമില്ല. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് തന്റെ ജീവനെ ഈ ലോകത്ത് പിടിച്ച് വെക്കാതെ ഇരിക്കുന്നവൻ. അപ്പൊ മരണം കൂടാതെ അനുഗമനം ഇല്ല, അനുഗമനമില്ല. യേശു തന്റെ പിതാവിനെ തുടർമാനമായിട്ട് അനുഗമിച്ചത് ഈ ലോകത്തിൽ തന്നെ തന്നെ മരിപ്പിച്ചുകൊണ്ടാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ 28-ാമത്തെ വാക്യം, നിന്റെ നാമത്തെ പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതിന്റെ മുകളിലത്തെ വാക്യം, ഞാൻ എന്തു പറയുന്നു പിതാവേ, ഈ നാഴിയിൽ എന്നെ രക്ഷിക്കണമെങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്ന ഒരു ശബ്ദം ഉണ്ടായി. അപ്പം ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുക എന്ന കാര്യം പറഞ്ഞു വന്ന ശേഷം അവൻ മറ്റൊരു കാര്യം പറയാണ്, പിതാവിനെ മഹത്വപ്പെടുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ മരിക്കുക. ശ്രദ്ധിക്കുക, അനുഗമനം എന്നതിന് മുകളിൽ മരണം എന്ന കാര്യമാണ് പറയുന്നത്. പിതാവിനെ ഗ്ലോറിഫൈ ചെയ്യുക എന്ന കാര്യം യേശു പറയുന്ന എപ്പോഴാ, തന്റെ നാഴിക വന്നു, ക്രൂശിക്കപ്പെടാനുള്ള തന്റെ നാഴിക വന്നു. ആ നാഴികയെ നോക്കിയിട്ട് യേശു പറയാണ്, ദിസ് ഈസ് ദ ടൈം ടു ഗ്ലോറിഫൈ മൈ ഫാദർ. നാം എല്ലാവരും കുരിശിനെ കുരിശായി കാണുമ്പോൾ യേശു കുരിശിനെ ഗ്ലോറിയായിട്ട് കണ്ടു, യേശു കുരിശിനെ ഗ്ലോറിയായിട്ട് കണ്ടു. അപ്പോൾ പിതാവിനെ അവൻ മഹത്വപ്പെടുത്തി. എങ്ങനെ മഹത്വപ്പെടുത്തി? താൻ ഒരു ഗോതമ്പുമണിയായി വീണ് ചത്തതിലൂടെ. അപ്പം മരണത്തിലൂടെ മാത്രമേ, മരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരിക ശവസംസ്കാരത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ മരണമെന്ന് പറയുന്നത് ഇവിടെ എത്ര പിടിക്കാൻ ശ്രമിച്ചാലും നിത്യതയിൽ ഒരു തുള്ളി പോലും കിട്ടാത്ത സ്വയജീവനെ അർപ്പിക്കാതെ ആർക്കും പിതാവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയത്തില്ല എന്ന് താൻ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് നാം പറഞ്ഞ വാക്യം, അത് ഞാൻ അവസാനമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു എന്ത് ചെയ്തു? ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. മൂന്നാമത് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ മരിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു അവിടെ തന്നെ ഇരിക്കും. ഈ ലോകത്തിന്റെ പ്രഭു തള്ളിക്കളയപ്പെടണമെങ്കിൽ എന്റെ മരണം അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ സഭയിൽ നിന്നും ഈ പ്രഭു നിഷ്കാസനം ചെയ്യപ്പെടാൻ എനിക്കൊന്നുണ്ടായേ പറ്റൂ, എന്റെ മരണം. സോ മരണം മാത്രമാണ് അനുഗമനത്തിനുള്ള വഴി, മരണം മാത്രമാണ് പിതാവിനെ മഹത്വപ്പെടുത്താനുള്ള വഴി, മരണം മാത്രമാണ് പിശാചിനെ നിഷ്കാസനം ചെയ്യാനുള്ള വഴി. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ കൂട്ടായ്മയിൽ ശാസനകൾ വളരെ കുറവാണ്. ശാസനകൾ കുറവെന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയുള്ള ശാസനയല്ല, പിശാചിനെ ശാസിക്കുന്ന ശാസന കുറവാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം അറിയാം, വെറുതെ ഒച്ച വെച്ച് ശാസിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ശാസിക്കണം, ഞാൻ ശാസിക്കുന്ന ആളാണ്. പക്ഷെ നാം സാധാരണ കേട്ടുവരുന്ന നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോ പിശാചെ എന്ന് നാം പറയുന്നത് കൊണ്ടൊന്നും വലിയ അർത്ഥമില്ല. ഈ ലോകത്തിന്റെ പ്രഭു നിഷ്കാസനം ചെയ്യപ്പെടും. വെൻ കോതമ്പ് മണി താഴോട്ട് വീഴുമ്പോൾ നടക്കാൻ പോകുന്ന നാലുകൂട്ടം കാര്യങ്ങളാ യേശുക്രിസ്തു ആദ്യമായി പറയുന്നത്. കോതമ്പ് മണി വീഴുമ്പോൾ അനുഗമനം ഉണ്ടാകുന്നു, കോതമ്പ് മണി വീഴുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു, കോതമ്പ് മണി വീഴുമ്പോൾ പ്രഭു നിഷ്കാസനം ചെയ്യപ്പെടുന്നു. നിങ്ങൾ മരിക്കുന്നിടത്ത് പിശാച് അലറിയോടും, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അവന്റെ സിംഹാസനം അവിടെ ഇരിക്കും, നിഷ്കാസനം ചെയ്യപ്പെടത്തില്ല. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അതിന്റെ അവസാനത്തെ ഭാഗത്ത് അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക്. ഇത് ഞാൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു. നോക്കുക, തങ്കലേക്ക് തനിക്കാരെയെങ്കിലും ആകർഷിക്കണമെങ്കിലും മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. സോ യേശു തന്റെ മരണത്തിലൂടെ നാല് കാര്യങ്ങളെ സമർപ്പിച്ചു. ഒന്ന്, ഞാൻ മരിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആർക്കും പിതാവെങ്കിലേക്ക് വരാൻ കഴിയത്തില്ല. എങ്കിലേക്ക് വെറുതെ ശാരീരികമായി ആകർഷിക്കപ്പെട്ടിട്ട് കാര്യമില്ല. My death is the only way to come to the presence of Father. ഞാൻ അതിന്റെ അകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, നിങ്ങൾ മരിക്കുന്നില്ലെങ്കിൽ ആൾക്കാർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, നിങ്ങൾ മരിച്ചാൽ ആൾക്കാർ നിങ്ങളിലേക്ക് വരത്തില്ല, യേശുവിങ്കിലേക്ക് വരും. ശ്രദ്ധിച്ചിട്ടില്ലേ എന്തോ വലിയ ഫോളോവേഴ്സ് ആണ് പല പ്രീച്ചേഴ്സിനും ഒക്കെ ഉള്ളത്? ഞങ്ങളൊക്കെ അതിന്റെ അകത്ത് വെറും ഈയമ്പാറ്റകളായിട്ട് തോന്നിപ്പോവാറുണ്ട്. അവർക്കെന്താ ഫോളോവേഴ്സിന് കാരണം? See, where there is no death, ഒരു മരണമില്ലാതെ നിൽക്കുന്ന ഏത് വ്യക്തിക്കും തന്നിലേക്ക് ആ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയും. എന്നാൽ മരിക്കുന്നിടത്ത് മാത്രമാണ് ഒരുവനെ കർത്താവിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ നാല് കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. മരണം കൂടാതെ നിങ്ങൾക്ക് എന്ത് സാധ്യമല്ല? അനുഗമനം സാധ്യമല്ല. മരണം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധ്യമല്ല. എന്റെ സ്വയജീവനിൽ മരിക്കാതെ എനിക്ക് ഈ ലോകത്തിന്റെ പ്രഭുവിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയത്തില്ല. എന്റെ മരണത്തിലൂടെ മാത്രമേ എനിക്ക് അനേകരെ എങ്കിലേക്ക് ആകർഷിക്കാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങളെല്ലാവർക്കും മനസ്സിലാവും. സുവിശേഷമൊക്കെ പറയാൻ പോയപ്പോൾ എത്ര ടിപ്പായിട്ട് പോയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലേ? ഞാനതൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അവർ വീഴും എന്നൊക്കെ വിചാരിച്ച് പല രീതിയിൽ ശ്രമിച്ചു നോക്കി, ഷട്ട് മാറിയിട്ട് നോക്കി, ഒരു പ്രയോജനമില്ല. പിശാചിന്റെ അടിമത്തിൽ കിടക്കുന്നവൻ ഇതുമെല്ലാം വിഴിയാണോ? പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് നിൽക്കുന്നിടത്തൊക്കെ നിങ്ങൾ വിശ്വസിക്കുക, യുവർ ഡെത്ത് ബ്രിങ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. ഈ കാര്യം, ഈ മരണ വിവരമാണ് ഈ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. അതിൽ ഒരു പ്രത്യേക വാക്യമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വേഴ്സ് 31. ഇപ്പോൾ ആ വാക്യം ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അവിടെ നിന്ന ഒരു മനുഷ്യർക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇതെന്തോ ആണ് ഈ പറഞ്ഞു വരുന്നത്. നാം മുഴുവനും ന്യായവിധി ലോകത്തിന് വരാൻ പോകുന്നതായിട്ടാ വായിക്കുന്നത്. ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്ന കാര്യമായിട്ടാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ പ്രിയമുള്ളവര്, 2000 വർഷം മുമ്പ് യേശു വന്നു കഴിഞ്ഞ ഒരു ന്യായവിധിയെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി എന്ത് ചെയ്തു? വന്ന് കഴിഞ്ഞു. ദൈവം ഈ ലോകത്തെ അക്ഷരികമായി ന്യായം വിധിക്കുന്നതിന് മുമ്പ് ഈ ലോക വ്യവസ്ഥിതിയെ യേശുക്രിസ്തു ക്രൂശു മരണത്തിലൂടെ ന്യായം വിധിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭുവിനെ അതിന്റെ കസേരയിൽ നിന്നും യേശു ഇറക്കി വിട്ടു. വിടാൻ പോകുകയല്ല, വിട്ടു. പാവപ്പെട്ട കുറെ ദൈവമക്കൾ ഇത് രണ്ടും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പിശാച് ഇപ്പോഴും എവിടെ ഇരിക്കുക? കസേരയിലിരിക്കുക. അവരെ സംബന്ധിച്ച് ഉയ്യോ, ഈ ലോകം എന്തൊരു വലിയ ലോകം, അത് ന്യായം വിധിക്കപ്പെട്ടതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാ ഈ ഇവിടുത്തെ എനിക്കും തോന്നാറുണ്ട്. നല്ല സീനറി കാണുമ്പോൾ, നല്ല പടങ്ങൾ കാണുമ്പോൾ, നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു മനോഹരമായിട്ട് തോന്നും. പിന്നെ ഓരോ ടെക്നോളജികൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, എന്ന ഉഗ്രൻ ലോകം അല്ലേ, എന്തോ എന്തൊക്കെയാ സാധ്യതകളാ ഈ ലോകത്ത്. ലോകത്തിന്റെ സാധ്യതകൾ നമ്മുടെ കണ്ണിലങ്ങ് വെളിപ്പെട്ട് വരിക. ശപിക്കപ്പെട്ട ഭൂമി കാണാൻ തന്നെ സ്വിറ്റ്സർലൻഡ് കാണാൻ എന്തൊരു ഭംഗിയാ അല്ലേ, കണ്ടിട്ടുണ്ടോ പടത്തിൽ? എന്ത് രസമാ, എന്തൊരു ബ്യൂട്ടിയാ മഞ്ഞ്. ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ള സാധനമാ ആ മഞ്ഞിന്റെ ശോഭ, മഞ്ഞു മലകൾ അതിന്റെ ബ്യൂട്ടി എത്ര വലുതാ. പക്ഷെ ഇതെല്ലാം ചേർത്ത് വെച്ച് ഈ ലോകത്തിന്റെ മുഴുവനും സാധ്യതകൾ, ഇന്നലെ ഞാൻ തോന്നുന്നു ലോകത്തിന്റെ 101 കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഒരു 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 ചിത്രീകരണം ഉണ്ടായിരുന്നു. വാച്ച്, ക്ലോക്ക്, ടൈം പീസ് ഇങ്ങനെ 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 വന്ന് അവരിപ്പോ ഏറ്റവും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം, നാഴികക്കല്ലായ കണ്ടുപിടുത്തം സ്മാർട്ട് ഫോണിലാ അവർ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം നടുവിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ലോകത്തെ അവഗണിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ പ്രിയുള്ളവരെ, ഇന്ന് ഈ വാക്യത്തിലേക്ക് നോക്കിയിട്ട് സഭയായി യേശുവിനോടൊപ്പം ഏറ്റു പറയേണ്ടത്, ദൈവം ന്യായം വിധിച്ച ഒരു ലോകത്തെ, ദൈവം തന്റെ ക്രൂശുമരണം കൊണ്ട് വിധി പറഞ്ഞ ഒരു ലോകമായിട്ടാണോ ഞാൻ ഈ ലോകത്തെ കാണുന്നത് എന്നത് എന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ആദ്യമായി നാം തിരിച്ചറിയേണ്ടത് പിശാചിന് ഒരു ലോകമില്ല, പിശാചിന് ഒരു ഒരു ലോകമില്ല. പിശാച് ഉണ്ടാക്കിയെടുത്ത ഒരു ലോകമേ ഉള്ളൂ, പിശാചിന് ലോകമില്ല. അതുകൊണ്ട് തന്നെ പിശാച് രാജാവുമല്ല, പിശാചിനൊരു സിംഹാസനമില്ല. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക, പിശാചിനൊരു സിംഹാസനമില്ല, പിശാചിനൊരു രാജ്യമില്ല, പിശാചിന് അവന്റെ ഒരു ലോകം ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ പറയുമല്ലോ ഈ ലോകത്തിന്റെ പ്രഭു പിശാചിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അതെ, അതിന് പ്രസക്തി ഉള്ളത് എപ്പോഴാണെന്നറിയാവോ? ഒരു രാജാവേ ഉള്ളു ലോകത്തിൽ, ആരാത്? കർത്താവായ യേശു മാത്രം. ഒരു സിംഹാസനം ഉള്ളു, യേശുവിന്റെ സിംഹാസനം. ഒരു രാജ്യമേ ഉള്ളൂ, ദൈവരാജ്യം. അപ്പൊ പിന്നെ ഈ പറഞ്ഞ സാധനമൊക്കെ എവിടുന്ന് വന്നു? അവിടെയാണ് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുള്ളത്. അവന് ഒരു രാജ്യമില്ല, അവനൊരു സിംഹാസനമില്ല, അവന് ഉള്ളതെന്നാന്നറിയാവോ? ഒരു മായാ സിംഹാസനമാവുള്ള, അവനുള്ളത് ഒരു മായാ ലോകമാവുള്ള. അവന്റെ അധികാരം ഒരു ബോഷ്കിന്റെ അധികാരമാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴൊക്കെ ഈ തിയേറ്ററുകളിലൊക്കെ വളരെ വമ്പിച്ച കളക്ഷൻ ഒക്കെ നടത്തുന്ന പല സിനിമകളെ കുറിച്ചും ഞാൻ പത്രത്തിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്, സിനിമ കഥ വായിക്കാനല്ല. അതിന്റെ എല്ലാ സെറ്റുകൾ ഇട്ടിരിക്കുന്നത്, ഈയിടെ ഒരു സിനിമ വന്നു, അതിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ആന്ധ്രയിലെങ്ങാണ്ട് തുടങ്ങിയതാന്ന് തോന്നുന്നു. ഭയങ്കര കോടിക്കണക്കിന് രൂപ കൊണ്ട് അവരെ ഉണ്ടാക്കിയെടുത്ത് വലിയ പാലസൊക്കെ, കുതിരയൊക്കെ ശരിക്കും കാർഡ്ബോർഡ് ബോക്സാ കുതിര, പരിചയം വാളും ഒക്കെ തെർമോക്കോളാ. അത് വെച്ച് ഭയങ്കരമായ യുദ്ധം അത്ഭുതകരമായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുക. അതെല്ലാടെ കണ്ട് ഇന്നോവേറ്റീവ് തിയേറ്ററിലൊക്കെ അത് കണ്ട് ഭയങ്കര ആവേശം കൊള്ളുക. പക്ഷെ എന്താണ് ഈ എടുത്ത് വെട്ടാൻ ഉപയോഗിച്ച വാളേതാ? തെർമോക്കോളാ. ഞാനിപ്പോഴും ഓർക്കുന്നു പണ്ട് സ്കൂളിൽ നാടകത്തിന് രാജാവായിട്ട് അഭിനയിച്ചപ്പോ വാളെടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ മീശ പകത്തി താഴെ പോയി, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കും. നമ്മുടെ അണ്ണന്മാരല്ലേ കൂവി കുളവാക്കി, എന്നിട്ട് സെക്കൻഡ് കിട്ടി. അപ്പൊ ഓർത്താ മതി നമ്മൾ അഭിനയിക്കാൻ എത്ര എടുക്കരാന്ന് ഓർത്താ മതി. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെ നിന്നാണ് ഇവൻ ഈ സിംഹാസനം കിട്ടിയത് പറയാം. ഇവന്റെ സിംഹാസനം ഒരു തെർമോക്കോൾ സിംഹാസനമാണ്. പ്രിയുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സിനിമാ സെറ്റിലൊക്കെ ഈ വലിയ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോവാം, അത്രയ്ക്കും ഒറിജിനാലിറ്റിയോടെ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിനെന്തില്ല? വലിയ അടിസ്ഥാനമില്ല. അതൊരു ബോംബ് വെച്ചാൽ പൊട്ടിപ്പോവും, നല്ലൊരു കാറ്റ് വന്നാൽ ഇളകിപ്പോവും. ഇതുപോലെ സാത്താൻ അവന്റെ ബോഷ്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിംഹാസനവും, ആ ബോഷ്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കസേരയും, ആ ബോഷ്കിൽ വിശ്വസിക്കുന്നവർക്ക് തോന്നുന്ന ഒരു മായാ ലോകവും രാജ്യവും അവൻ കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. യെസ്, പക്ഷെ അത് അവൻ എങ്ങനെ കെട്ടിപ്പടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ചിന്ത. പിശാചിന് ഈ ലോകത്ത് ഒരിക്കലും സിംഹാസനം ഉണ്ടാക്കാൻ കഴിയത്തില്ല. ആരില്ലാതെ? നമ്മളില്ലാതെ. നമ്മളെ കൂടാതെ പിശാചിന് ഒരിക്കലും ഒരു സിംഹാസനം. യേശുക്രിസ്തു പിശാചിനെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ട ശേഷം അവൻ ഈ ഭൂമിയിൽ ഒരു രാജാവായിട്ടൊന്നുമല്ല ജീവിച്ചെ. അവൻ രാജാവാകാൻ തുടങ്ങിയത് ആദാം വന്ന ശേഷമാണ് എന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഴ്ചയിൽ നിന്നും വന്നു കിട്ടിയ അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമേ അവന് അവന്റെ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇസ് നോ ഫോൾ. വീഴുന്നില്ല എങ്കിൽ അവന് അവന്റെ സിംഹാസനം ഉണ്ടാക്കിയെടുക്കാൻ അവന് കഴിയത്തില്ല. പ്രിയുള്ളത്, അവൻ അവന്റെ മായാ ലോകം ഫെവിക്കോളുകൊണ്ടും തെർമോക്കോളുകൊണ്ടും അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വന്ന വീഴ്ചയെ അവൻ മുതലെടുത്തിട്ട. പാപം എവിടെ വർക്ക് ചെയ്യുന്നു അവിടെ മാത്രമേ അവന് അവന്റെ ബോഷ്കിന്റെ സിംഹാസനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ശ്രദ്ധിക്കുക, ലോകത്തിന് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതി. ഈ ലോകത്തിന് മൂന്ന് കാര്യമുള്ളു പ്രിയുള്ള. ഈ ലോകത്തിന് വേറെ കാക്കത്തൊള്ളായിരം കാര്യമൊന്നുമില്ല. മൂന്ന് കാര്യം ഈ ലോകത്തിന് സ്വന്തമായിട്ടുള്ളത്. കർത്താവ് വന്നിട്ട് പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഈ ലോകത്തിൽ ഒന്നുമില്ല. അവൻ ഈ ലോകത്തിലേക്ക് ചൂടുന്ന് നോക്കിയിട്ട് പറഞ്ഞു, പൊള്ളയാണ് ഈ ലോകം. എന്നിട്ട് അവൻ പറഞ്ഞു, മൂന്ന് കാര്യം ഞാൻ ഈ ലോകത്ത് കണ്ടു. ജഡമോഹമുണ്ട് ഇവിടെ, കൺമോഹമുണ്ട്, ജീവനത്തിന്റെ പ്രതാപമുണ്ട്, ബാക്കി ഒന്നുമില്ല. ഇനി ശ്രദ്ധിക്കുക, ഈ മൂന്ന് സാധനം വെച്ചാണ് പിശാച് ഈ സിംഹാസനം മൊത്തം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്റെ ജഡമോഹം അവന് സിംഹാസനം പണിയാനായിട്ട് നല്ല ചാൻസാ. എന്റെ കൺമോഹം, അതിലൂടെ അവന് അവന്റെ ഒരു രാജ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ജീവനപ്രതാപം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ അവന് അവന്റേതായ ആധിപത്യം ഇവിടെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനില്ലെങ്കിൽ അവൻ എന്തില്ല? സിംഹാസനം ഇല്ല. ഈ ഭൂമിയിൽ ആരും വന്നില്ലെങ്കിൽ പിശാച് ഇവിടെ നിന്ന് തെക്ക് വടക്ക് നടന്ന ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഭൂഖണ്ഡങ്ങളിലൂടെ നടന്നിട്ട് ഞാൻ ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രയോജനമുണ്ട്. അതിങ്ങനെ ഇരിക്കും, ഞാൻ കയറി വരുന്ന വൈറ്റ് പിള്ളേർ നടന്നിട്ട് ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറയുന്ന പോലെ ഉള്ളത്. എന്തുകൊണ്ടാണ് അവന്റെ സിംഹാസനത്തിൽ നിന്നും യേശുവിന്റെ മരണത്താൽ അവൻ നിഷ്കാസിതനായതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശു കാൽവറി ക്രൂശി മരിക്കുന്നിടം വരെ മാനവരാശി വിശ്വസിച്ചിരുന്ന ഒരു ബോഷ് കൊണ്ട്, ആ ബോഷ്കാണ് യേശു തന്റെ ക്രൂശ് മരണം കൊണ്ട് ഇല്ലാതാക്കിയത്. പ്രിയുള്ളവർ, ജഡമോഹമില്ലെങ്കിൽ അവന് വാഴ്വില്ല, കൺമോഹമില്ലെങ്കിൽ അവന് കസേരയില്ല, ജീവനപ്രതാപം പ്രതാപമില്ലെങ്കിൽ അവന് സിംഹാസനമില്ല. ഇല്ല. അതുകൊണ്ട് അവൻ ഈ ലോകത്തിൽ മൂന്ന് കാര്യം അവന് മതി: ജഡമോഹം, കൺമോഹം, ജീവനപ്രതാപം. ഞാൻ ശ്രദ്ധിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ മോഹങ്ങളുടെയും എന്റെ താല്പര്യങ്ങളും എത്രത്തോളം സജീവമായിരിക്കുന്നു അത്രത്തോളം എനിക്ക് അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ അവനെ വണങ്ങേണ്ടി വരും. എനിക്ക് മോഹമില്ല എങ്കിൽ അവന് വാഴ്വില്ല. ഈ നിലയിൽ അവന്റെ ശക്തിയെ നിങ്ങൾ കാണണം. ഏത് അവന്റെ ശക്തിയുടെ ബലഹീനത നിങ്ങൾ കാണണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മോഹമില്ലെങ്കിൽ അവന് വാഴ്വില്ല. അല്ലാതെ നിങ്ങൾ പിശാചിനെ ആ നിലയിൽ കണ്ടിട്ട് കാര്യമില്ല. സ്വയമായി ഒരു സിംഹാസനം ഉണ്ടാക്കിയെടുക്കാൻ അവന് കഴിയത്തില്ല. ഹി കനോട്ട് ഫാബ്രിക്കേറ്റ്, ഹി കനോട്ട് ക്രിയേറ്റ് എ ത്രോൺ ഫോർ ഹിംസെൽഫ്. ഞാൻ ആഗ്രഹിച്ചാലേ അവന് സിംഹാസനം ഉണ്ടാകത്തുള്ളൂ. ആ ബോഷ്കാണ് ക്രൂശിൽ ഇപ്പോൾ യേശു തന്റെ മരണത്തിലൂടെ നീക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എനിക്ക് യേശു ക്രിസ്തുവിന്റെ മരണം സംബന്ധിച്ചുള്ള ധ്യാനത്തിൽ യേശുവിനോടുള്ള ഉത്സാഹം അതിലാണ്. എന്റെ മോഹം ജീവിച്ചിരിക്കുന്നിടത്തോളം അവന് സിംഹാസനമുണ്ട്, എനിക്ക് മോഹമില്ലാത്തിടത്തോളം അവന് വാഴ്വില്ല. ആ മോഹത്തെയും കൂടെ ക്രൂശിൽ ഏറ്റെടുത്ത് യേശു എനിക്ക് പകരമായി മരിച്ചപ്പോൾ എന്നോടുള്ള ബന്ധത്തിൽ മായാലോകത്തെ പൊയ്മുഖം, പൊയ്, വെറും മായയായ സിംഹാസനം കെട്ടിപ്പടുത്തിയവന്റെ സിംഹാസനം എന്റെ മുമ്പിൽ അഴിഞ്ഞു വീണു. എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിന്റെ പ്രഭു ഇറക്കിവിടപ്പെട്ടവനാ. ഹല്ലേലൂയ. ദാറ്റ് ഈസ് യുവർ വിക്ടറി. അല്ലാതെ വെറുതെ രക്തം 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 ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. പ്രിയുള്ളത്, കാരണം നിങ്ങളുടെ സ്വന്തം താല്പര്യം ഉള്ളിടത്ത് മാത്രമേ പാപത്തിനിടം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. Where you have self-interest, there only sin can find a place. സ്വയം സ്വന്തം താല്പര്യം ഇല്ലാത്തിടത്ത് പാപത്തിന് കയറി നിൽക്കാൻ കഴിയത്തില്ല. സ്വന്തം താല്പര്യം ഉള്ളിടത്ത് മാത്രമേ പാപത്തിന് കയറി നിൽക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്വയജീവന് മരിക്കുക എന്നിടത്ത് പാപത്തിന് സ്ഥാനമില്ല. പാപത്തിന് സ്ഥാനമില്ലെങ്കിൽ പാപത്തിന്റെ അപ്പന് സ്ഥാനമില്ല. അപ്പന് സ്ഥാനമില്ലെങ്കിൽ അവന്റെ സിംഹാസനം ചീട്ടുകൊട്ടാരം പോലെ നീ തകരുന്നത് കാണും. അതുകൊണ്ടാ ശിഷ്യന്മാര് സൗഖ്യം കണ്ടു. യേശു പറഞ്ഞു, മിന്നൽ പോലെ പിശാച് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭ കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. നമ്മളുടെ മണ്ടത്തരവും നമ്മുടെ ബോഷ്കും നമ്മളുടെ അറിവുകേടും വെച്ച് അവൻ രാജാവായി വാഴുക. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടെ സഹോദരൻ പറഞ്ഞ പോലെ ഇവിടെ നേതാണ്ട് അവിടെ നേതാണ്ട് വരുന്നുണ്ടല്ലോ, കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പൂക്കുല പോലെ പറിക്കുന്നത്. അവന്റെ സിംഹാസനം പണിയണമെങ്കിൽ മണ്ടത്തരങ്ങൾ കൊണ്ട് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. നിന്റെ അജ്ഞത, എന്റെ അറിവുകേടിലേ അവനൊന്ന് പണിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ പിശാചിന്റെ സിംഹാസനത്തെ ഇളക്കി ദൂരെ കളഞ്ഞത് എങ്ങനെയാണെന്നറിയോ? യേശു ക്രിസ്തു തന്റെ പരിജ്ഞാനം കൊണ്ട പിശാചിന്റെ ബോഷ്കിന്റെ സിംഹാസനത്തെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ടാ തന്റെ ദാസൻ പരിജ്ഞാനത്തിൽ അനേകരെ നീതിയിലേക്ക് നയിക്കും. ജീസസ് വിസ്ഡം, യേശുവിന്റെ വിസ്ഡം പിശാചിന്റെ ബോഷ്കിനെ തകർത്ത് കളഞ്ഞപ്പോൾ അവന്റെ ഈ തെർമോക്കോൾ ഇതെല്ലാം തകർന്നു താഴും. പ്രിയുള്ളവരെ, ഇത് യേശു പറഞ്ഞപ്പോൾ കേട്ട് നിന്ന് നോക്കുന്ന ഒരു പിടിയും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് അവൻ അവരെ വിട്ട് അവൻ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തു, തന്നെ തന്നെ മറച്ചു. യു വാണ്ട് ടു സീ ജീസസ്? യേശുവിനെ നിങ്ങൾക്ക് കാണണമോ? ഈ യേശുവിനെ നിങ്ങൾ കാണണ്ട. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എവിടെ എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട് പിശാചിന് ഒരു വാഴ്ചയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കു പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ എന്തുമാത്രം തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ചില കോളേജിലൊക്കെ വിട്ട ശേഷം പിന്നീട് അറിഞ്ഞ അഫിലിയേഷൻ ഒന്നും ഇല്ല എന്ന് മനസ്സിലായത്, പിന്നീട് കോളേജ് അടച്ച് പൂട്ടി സീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലായത്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടുകാരും കോട്ടയത്തൊക്കെ ഇതുപോലത്തെ ബ്ലേഡ് കമ്പനിയൊക്കെ വന്നിട്ട് അതിൻ്റെ അകത്ത് കാശിട്ട് കൊടുത്ത ശേഷം പിന്നെ മനോരമ പത്രം വായിക്കുമ്പോഴാണ് ഈ ബ്ലേഡുകാരനും അവനും എല്ലാം കൂട്ടത്തോടെ അവിടുന്ന് പോയി. പിന്നെ ഒരു ദിവസം അവനെ അറസ്റ്റ് ചെയ്ത് കോട്ടയത്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അവനെ കാണുന്നത്. ഇതുപോലെ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തട്ടിപ്പുകാരനായിരുന്നു പിശാചി. ആ തട്ടിപ്പിൽ അവനൊരു വലിയ പ്രസ്ഥാനം കൂടെ ഉണ്ടാക്കി, ലോക വ്യവസ്ഥിതി. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവൻ ആളെ വിളിച്ചു. അതിന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അത് ആളെ വിളിക്കുക മാത്രമല്ല, മറ്റുള്ളവർ ആളെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയായിരുന്നു. അങ്ങനെ ആളെ കൂട്ടി ജഡമോഹം കൊണ്ട് കൺമോഹം കൊണ്ടും ജീവനപ്രതാപം കൊണ്ടും ദൈവം തന്റെ നിത്യത മുഴുവൻ വിഭാവനം ചെയ്ത സത്യത്തിൽ നിന്നും എന്റെ ഹൃദയത്തെ മാറ്റി അടർത്തി മാറ്റിയ ശേഷം അവന്റെ ജഡമോഹത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പിശാച് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ച് അവിടെ കൊണ്ട് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തവരാ നമ്മളല്ല. പക്ഷേ 10 വർഷം മുമ്പ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ വീടിന്റെ ജനനത്തിൽ തിരിച്ചറിഞ്ഞത് തട്ടിപ്പ് പ്രസ്ഥാനമാണ് ലോകമെന്നും അതിന്റെ തട്ടിപ്പുകാരനായവനെ ദൈവം അടിമുടി അടിച്ച് അവനെ എന്നേക്കും എന്ത് ചെയ്തു? അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നും ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിശാചിന് ഞാൻ ക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ട പ്രവൃത്തിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ എന്റെ മേൽ എന്തില്ല?
ജയമില്ല.
നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരായി തട്ടിപ്പ് പരിപാടിക്കകത്തൊക്കെ വീണു പോകുന്നു? നമ്മുടെ നാട്ടിൽ പണ്ടിക്കോ മാഞ്ചിയമാട് മെത്ത എന്നൊക്കെ പറഞ്ഞ് പല സംഭവം വന്നിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? ഇതിന്റെ താര വീണു പോകുന്നേ. ഞാൻ പറയാം, 3 കൂട്ടര വീണു പോകുന്ന എന്റെ വിശ്വാസം. 1, എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നവർ, അതിന്റെ അകത്ത് കൊണ്ട് കാശിടും. വേറെ ചിലരുണ്ട് അറിവില്ലാത്തവർ, അജ്ഞരായ ഒത്തിരി ആൾക്കാർ ഇതിന്റെ അകത്ത് വീഴും. നിങ്ങൾ വേദവശം ശ്രദ്ധിച്ചു വായിച്ചാൽ ഒരു കാര്യം തിരിച്ചറിയാം, നിങ്ങളുടെ അജ്ഞത വേദവശത്തിൽ ഒരിടത്തും ഒരു എക്സ്ക്യൂസ് അല്ല. ഇന്ത്യൻ പീനൽ കോഡിന്റെ ആദ്യത്തെ ക്ലോസ് എന്നാണെന്നറിയോ? ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോ മുഴിഞ്ഞും വായിച്ചോ വായിച്ചില്ല എന്നുള്ളതൊന്നും ഇന്ത്യൻ പീനൽ കോഡിന് ഒരു വിഷയേ അല്ല. അയ്യോ ഞാനത് അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നുള്ള വിഷയമല്ല, ആ നിയമം പാലിച്ചേ പറ്റൂ. സോ യുവർ ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അയ്യോ സാറേ ടാക്സ് കൊടുക്കണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് പറയും, പക്ഷെ ജെത്തി വരുമ്പോഴേ നമ്മൾ കാര്യങ്ങൾ അറിയത്തും. നിങ്ങൾ വേദോസം ശ്രദ്ധിക്കുക. പ്രിയുള്ള രീതി ഞാൻ എന്റെ നിങ്ങൾക്കുള്ള ആ സന്ദേശത്തിലേക്ക് വരട്ടെ. നാം അജ്ഞരായിരിക്കുന്നിടത്തോളം കാലം പിശാചിന് നിങ്ങളുടെ മുമ്പിൽ ഒരു രാജാവായി സിംഹാസനസ്ഥനായിട്ട് ജീവിക്കാൻ കഴിയും. പറയുന്നുണ്ട് പിശാചി നമ്മളെ തോൽപ്പിക്കരുത്, സാത്താൻ നമ്മളെ തോൽപ്പിക്കാം. ഇഫ് യു ആർ ഇഗ്നറന്റ്, പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ ഇടം കൊടുക്കുന്നിടത്ത് പിശാചിനെ കയറി നിൽക്കാൻ പറ്റൂ. പക്ഷെ തന്റെ ക്രൂശു മരണം കൊണ്ട് ന്യായവിധി വാങ്ങിക്കൊടുത്തു യേശു ഇവന്. എന്റെ അറിവുകേടുകൊണ്ട് ഇവൻ എന്നെ പരിമിതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജാവ് തന്റെ ജഡത്തെ തന്റെ സ്വയജീവനെ അർപ്പിച്ചതിലൂടെ ഈ രാജാവിനെ ഞാൻ വാങ്ങിക്കൊടുത്തത് എന്താണെന്നറിയാവോ? നിത്യമായ ന്യായവിധി. എന്നിട്ട് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ദുഷ്കാലമാണ്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടിരിപ്പി. നിങ്ങളുടെ അറിവുകേടുകൊണ്ടും അജ്ഞത കൊണ്ടും വീണ്ടും കർത്താവ് തന്റെ ക്രൂശു മരണം കൊണ്ട് കുടിയൊഴിപ്പിച്ച, സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി വിട്ട, ഇറക്കിവിട്ട, പ്രതിയാക്കി മാറ്റിയ ആ പിശാചിന് നിങ്ങളുടെ അജ്ഞത കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് രാജാവായിട്ട് വാഴിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ അങ്ങനെ വലിയ മണ്ടന്മാരൊന്നുമല്ല. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരല്പം പ്രയാസം തോന്നുമെങ്കിലും വേദോസത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനീ ഞങ്ങളെ ഇപ്പം സി ഇ ടിയുടെ എക്സാം ഒക്കെ വന്നപ്പോൾ സി ഇ ടിയുടെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് അവസാനത്തെ ദിവസം ഇറങ്ങി വരുമ്പോൾ ഒരു കിതാബ് ഒരു പുസ്തകം നമുക്ക് തരും. എന്താ സി ഇ ടി, എങ്ങനെയാണ് ഇനിയുള്ള അഡ്മിഷന്റെ കാര്യങ്ങൾ, അതെ ഇതേ കുന്തം കുടച്ചക്രം. എനിക്കൊന്ന് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു, കാരണം എന്റെ തലയിലോട്ട് ഒന്നും കയറുന്നില്ലാത്തതുകൊണ്ട് മൂന്നാല് പ്രാവശ്യം വായിച്ചു. അറിയാവുന്ന സഹോദരന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തൊരു കൂലങ്കഷിതമായിട്ട് കാര്യങ്ങൾ വായിക്കാം, കാരണം മോന്റെ അഡ്മിഷൻ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ. കോളേജിൽ നിന്ന് ഒരു സർക്കുലർ അയക്കുകയാണ്, നിങ്ങളുടെ മകന്റെ സ്കോളർഷിപ്പ് സംബന്ധിച്ചോ മറ്റോ, നിങ്ങൾ അതെങ്ങനെ വായിക്കും? അതിലെ ഓരോ പോയിന്റും വായിക്കും, ഏതെങ്കിലും പോയിന്റ് മിസ്സായ ശേഷം അവന്റെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ നമ്മള് അജ്ഞാനികളൊന്നുമല്ല, നമുക്ക് കാര്യത്തോടുള്ള നല്ല ജ്ഞാനമൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1500 രൂപ വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്തവൻ ഇപ്രാവശ്യം കാശ് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നത് നന്നായിട്ട് അറിയാം നമുക്ക്. ആ കാര്യത്തിലൊക്കെ അല്ലേ, കാശൊക്കെ എണ്ണത് കറക്റ്റാ. നമ്മളെ അങ്ങനെയൊന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല ആൾക്കാർക്ക്. എവിടെ കളിപ്പിക്കാൻ പറ്റുന്ന, ബൈബിളിന്റെ കാര്യം വരുമ്പോൾ മാത്രം നമ്മള് കളിപ്പിക്കാൻ പറ്റും. കർത്താവിന് ഈ കാര്യത്തിൽ നിങ്ങളോട് ഒരു കരുണയില്ല പ്രിയമുള്ളവരെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, പുറകെ ഇരിക്കുന്നവരോ മുമ്പ് ഇരിക്കുന്നവരോ, വേർഡ് ഓഫ് ഗോഡ് അറിയത്തില്ല എന്നതൊരു എക്സ്ക്യൂസ് അല്ല, ബിക്കോസ് ഓഫ് യുവർ ഇഗ്നറൻസ്. ദൈവം നിങ്ങളെ വെറുതെ വിടത്തില്ല. ഒരു വാക്യം വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇതിനു മുമ്പ് നമ്മളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗം ഒന്നുകൂടെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എന്റെ 10 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം.
അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്ക് സകലവും ഉപമകളാൽ ലഭിക്കുന്നു.
യെസ് മതി, ഈ ലോകം അതിന്റെ അകത്ത് ഒന്നുമില്ല എന്ന് യേശു 33 വർഷം ജീവിച്ച ശേഷം യേശു പറഞ്ഞു, There is nothing in this world. See, യേശുവിനോടുള്ള നിങ്ങളുടെ അഫക്ഷൻ അവൻ ഒരു സത്യവാനാണ് എന്നതില. എന്റെ കർത്താവിന് 33 വർഷം ജീവിച്ച മതിയായിരുന്നു ഈ ലോകത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിയിട്ട് അതിന്റെ ശൂന്യത കണ്ടുപിടിക്കാൻ. എന്നിട്ട് യേശു പറയാണ്, നോ 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 നോ, There is nothing I found in this world. ജീവിക്കാൻ കൊള്ളാവുന്നതായിട്ടൊന്നും ഈ ലോകത്തിനില്ല. And he came to the ultimate things, the death. മരണം എന്ന കാര്യത്തിലേക്ക് യേശു തന്റെ ജീവനെ കൊണ്ടുവന്നു വെച്ചു. ചിലരൊക്കെ പറയാറില്ലേ, ബ്രദറെ ഭക്തിയും വിശ്വാസവും ഒക്കെ കൊള്ളാം, എങ്കിലും ലോകം അത്ര മോശമൊന്നുമല്ല. യേശുവിനെ മുന്നോട്ട് പോകാൻ ഒന്നും ലോകത്തിലില്ല. ഞാൻ മുമ്പ് പറഞ്ഞാൽ അവൻ ആകെ കണ്ടത് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപമാണ്. അതുകൊണ്ട് അവൻ തന്റെ ജീവനെ വെച്ചുകൊടുത്തു. ആ വെച്ചു കൊടുത്തതിലൂടെ അവൻ കാണിച്ചു തന്നത് ഈ ലോകത്തിന്റെ പൊള്ളത്തരവാണ്. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം ഞാൻ വാക്യത്തിലേക്ക് കയറാം. മർക്കോസിൽ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പിശാച് ബോഷ്കിന്റെ അപ്പനാകുന്നു. 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ വാക്യത്തിലേക്ക് വരാം. 8:44 എന്ന് വായിക്കാം.
നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങൾ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യ മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല.
അവനിൽ ഒരു സത്യവുമില്ല, ഒരു സത്യവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ചില സോഫയും ഈ സെറ്റും ഒക്കെ ഇപ്പൊ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഫർണിച്ചർ മാർട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെയിലൊക്കെ വാങ്ങി. നമ്മുടെ ഒരു ധോരണിയുടെ വാങ്ങിച്ചു, ഭയങ്കര രസമൊക്കെ ഉള്ള കുഷനും ബ്ലാക്ക് കവറും ഒക്കെ ഇട്ട് ഹായ് ഹായ് വീട്ടിലൊക്കെ കൊണ്ട് വെച്ചു, ഭയങ്കര വിശാലമായ. പക്ഷെ അതിനാന്നറിയാം, പഴയ പാഴ്ത്തടിയാ, അത് അകത്തുനിന്ന് കുത്തി 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 അതിന്റെ പൊടിയെല്ലാം കൂടെ താഴെ വീണിട്ട് അതേലിരുന്ന് പുള്ളി താവിട്ട് വീണു. അതിന്റെ മുകളിലെ ആ കവറിലൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നി അല്ലേ. അപ്പൊ ഫർണിച്ചർ മാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വില കുറച്ച് കിട്ടുമ്പോഴും കാണാൻ നല്ല ഭംഗിയുള്ളപ്പോൾ അകത്ത് വെറും പാഴ്ത്തടിയാ. ഇതുപോലെ പിശാചിന് ബോഷ്കേ ഉള്ളൂ, അവന്റെ കയ്യിൽ നല്ല മരമില്ല പണിയാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ വാക്തത്വങ്ങളെല്ലാം യേശു ക്രിസ്തുവിൽ ഊവ ഊവ എന്ന് മാത്രം. എന്റെ കർത്താവ് സത്യമേ പറയത്തുള്ളൂ. നിനക്ക് മോഹം ഉണ്ടെങ്കിലും നിനക്ക് മോഹമില്ലെങ്കിലും അവൻ രാജാവാ. എന്നാ പിശാചിന് അങ്ങനെയല്ല, നിനക്ക് മോഹം ഉണ്ടെങ്കിലും അവന് രാജാവായിരിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് കിങ് ഓൾവേസ്. പക്ഷെ പിശാചി പരിമിതിയുള്ളവനാ, നിനക്ക് സ്വന്തം താല്പര്യം ഉള്ളിടത്തോളം അവന് രാജാവാകാൻ പറ്റുള്ളൂ. എന്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ മാത്രമേ അവൻ അവന്റെ അധികാരം വെച്ചു വാഴാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, പോഷ്ക. നിങ്ങൾ ശ്രദ്ധിക്കണം, പിശാച് പറയുന്നത് ഒന്നും തന്നെ സത്യമില്ല. പറയുള്ളവര് സത്യമില്ല. പകുതി ബോഷ്കും ബോഷ്ക, പകുതി സത്യവും ബോഷ്ക. അവൻ ബോഷ്ക, പറയുന്നത് മുഴുവനും അസത്യമാണ് പറയുന്നത്. എന്നിട്ട് ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ച ശേഷം യേശു ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിന്റെ മേൽ, ദൈവമില്ലാത്ത ഈ ലോകത്തിന്റെ മേൽ, യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് മുഖം തിരിഞ്ഞു നിന്ന ശേഷം, ഈ തട്ടിപ്പുകാരനായവന് മുമ്പിൽ മുട്ടുമടക്കി നിന്ന നിന്നെ, നിന്റെ ന്യായവിധി അവൻ ഏറ്റെടുത്തു. ക്രൂശിൽ അവൻ ഏറ്റെടുത്തു. അവൻ ആ ക്രൂശിൽ ആ ലോക ന്യായവിധി മുടിഞ്ഞു ഏറ്റെടുത്തു. അതുകൊണ്ട് യേശു പറയാം, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞു. ആ ന്യായവിധി എന്റെ മേൽ വന്നില്ല, നിങ്ങളുടെ മേൽ വന്നില്ല, അത് ആരുടെ മേൽ വന്നു? യേശുവിന്റെ മേൽ വന്നു. എന്നിട്ട് അവൻ പറയാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ഒന്നുമില്ല അതിന്റെ അകത്ത്. നീ അത് കാണണം, അതിന്റെ അകത്ത് ഒന്നുമില്ല. ഇനി അതിന്റെ അകത്ത് ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഈ ഈ ഈ ഈ ബിസിനസ്സുകാരനുണ്ടല്ലോ, അവനും ഒന്നുമില്ല. അങ്ങനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പിശാചിന്റെ അവസ്ഥ എന്നറിയോ, അന്ത്യമായ തൂക്കുകയറിന് വേണ്ടി ഇപ്പോൾ പ്രതിയായി പിടിക്കപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ജയിലിൽ കിടക്കുന്നവനാണ് പിശാചി. പക്ഷെ എന്നെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ലല്ലോ. ഞാൻ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊത്തിരി ബോഷ്കുണ്ട്, എനിക്കൊത്തിരി അജ്ഞതയുണ്ട്. എനിക്ക് ഈ അമ്മാവന്മാരെ അച്ചായന്മാരെ കാണുമ്പോൾ, പ്രായമുള്ളവരെ ചില സമയത്ത് ഓർക്കും, കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചില സമയത്ത് തോന്നും. നിങ്ങളുടെ പ്രായം കൊണ്ടല്ല കേട്ടോ, നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അങ്ങനെ തോന്നും. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, സാരയില്ല, ദൈവം അവരുടെ കരുണ കാണിക്കും. പക്ഷെ ഞാൻ വേദോസം വായിച്ചു വരുമ്പോഴൊന്നും ഈ പ്രായമുള്ളവർ മാത്രമല്ല, ഈ മനസ്സിലാകാതിരിക്കുന്ന ആരോടും ദൈവത്തിന് കരുണയില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. പിശാചുമായിട്ട് നേരിട്ട് സംസാരിച്ചതാരാ? ഹൗവായ. പഴം പറിച്ചത് ആദ്യം ആരാ? ഹൗവായ. തിന്നതാരാ? ഹൗവായ. സംശയമൊന്നും വേണ്ട, വർഷങ്ങൾ കഴിഞ്ഞും പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ സ്ത്രീ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. പക്ഷെ ഇത് വായിട്ട് ആദാമിന്റെ അടുത്ത് ചെന്നിട്ട് ആദാം ഇത് വായിച്ച് തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആദാമും ഹൗവായും ഒരുപോലെ കുറ്റക്കാരായി തീർന്നു. ദൈവം ആരോടാദ്യം ചോദിക്കുന്നേ? ആരോടാദ്യം ചോദിക്കുന്നേ? ആദാമിനോടാ ചോദിക്കും. അപ്പൊ ആദാം പറയും, അത് നീ, ഞാനത്, ഞാൻ ഈ പിശാചിനെ കണ്ടില്ല, അത് അവൾ അങ്ങോട്ട് വഴി നടന്ന വഴിക്ക്, കാന്താരി പറിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് അവൾ അതവരെ, അത് ഞാൻ കർത്താവ് പറഞ്ഞതൊന്നും നീ പറയണ്ട, നീ ശപിക്കപ്പെട്ടിരിക്കുന്നു, നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, നാം വിചാരിക്കുന്നതിനേക്കാൾ ക്രൂഷ്യലാണ് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. ദർ ഇസ് നോ ഇഗ്നറൻസ് ബിസിനസ്. നിങ്ങൾ അജ്ഞാനികളാകരുത്. മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ അജ്ഞാനികളല്ല. നിങ്ങൾ ജ്ഞാനിയായി നിൽക്കുന്നിടത്തോളം കാലമാണ് ദൈവം നിഷ്കാസനം ചെയ്ത ഇവൻ കൂച്ചുവിലിങ്ങിടപ്പെട്ട് നിൽക്കപ്പെടുത്തുള്ളൂ. നിന്റെ അജ്ഞത കൊണ്ട് അവന് വീണ്ടും ഉശരി കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. നിന്റെ പണത്തോടുള്ള, ലോകത്തോടുള്ള, എഡ്യൂക്കേഷനോടുള്ള, ഈ ലോകത്തിന്റെ മറ്റ് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഹാവ് വിസ്ഡം.
ജ്ഞാനിയായിരിക്കുക.
സഹോദര സഹോദരന്മാരെ, ദൈവമക്കൾക്ക് മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഈ ലോകത്തിന്റെ പ്രഭു നിഷ്കാസനം ചെയ്യപ്പെട്ട കാഴ്ച. നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകത്തോട് സ്നേഹമുള്ള ഭക്തന്മാർക്കും പ്രവാചകന്മാർക്കും മാത്രമാ പിശാജ് ഭയങ്കര ശക്തനായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അവര് വിശ്വാസികളെല്ലാം ആ ഉപ്പ് വിതറ വെണ്ണ വിതറ അല്ല പിശാജ് പോരാടും എന്നൊക്കെ പറയുന്നത്. കാരണം ലോകമോഹം ഉള്ളവന് എപ്പോഴും പിശാജ് മുമ്പിലെ യാഥാർത്ഥ്യമായിട്ട് തന്നെ ഇരിക്കും. ലോകമോഹം ഇല്ലാത്തൊരു പിശാജ് യാഥാർത്ഥ്യം അതെ. യെസ്, പിശാജിനൊരു ഒരു പ്രിയുള്ളൊരു പിശാജ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. പിശാജിനൊരു ശക്തിയുണ്ട്, അത് എന്റെ ബോഷ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്ന് നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ സ്വന്തം ഇച്ഛയാ. സ്വയം ഇച്ഛയെ വെച്ചുകൊടുത്താൽ അവൻ നിഷ്കാസനം ചെയ്യപ്പെടുമെന്നാ യേശു പറഞ്ഞത്. നിങ്ങൾക്ക് വ്യക്തിപരമായ ഇൻട്രസ്റ്റുകൾ, ശ്രദ്ധിക്കണം പ്രിയുള്ളവരെ, നമ്മളുടെ സ്വന്തം മോഹങ്ങൾ ഒത്തിരിയുണ്ട് പ്രിയുള്ളവരെ. ആ സ്വന്തം മോഹങ്ങളൊക്കെ നിങ്ങളുടെ കൊളീഗ്സിനെ ആയിട്ട് തട്ടി കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെതൊക്കെ ന്യായമായിട്ടതായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ അതേ താല്പര്യത്തിലല്ലല്ലോ.
അല്ല,
ഈ ലോകത്തിലെ സാധാരണക്കാരന്റെ അതേ അഭിരുചികൾക്കും മാനദണ്ഡങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആ നിലവാരത്തിലല്ല എന്റെ വീണ്ടെടുപ്പ്. യുവർ റിഡംഷൻ എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് മാത്രമുള്ളതല്ല കുഞ്ഞെ. നിന്റെ വീണ്ടെടുപ്പ് ഈ ലോകത്തിന്റെ സാമാന്യ തത്വങ്ങളിൽ പെട്ടു നിൽക്കുന്ന ജീവിത മൂല്യങ്ങളിൽ നിന്നും കൂടെ ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടംപററീസ് ആയിരിക്കുന്ന ആൾക്കാരുടെ ജീവിത മൂല്യങ്ങൾ പോലും എന്റെ സ്വയ താല്പര്യങ്ങളെ ഉത്സാഹിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം 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 പാപത്തിന് ഇടം കണ്ടെത്തുകയാണ്. യേശു പറയാണ്, ഇറ്റ് ഈസ് ഇനഫ്, ഇവിടെ ഒന്നുമില്ല ജീവിക്കാൻ കൊള്ളാവുന്നേ. ഐ സറണ്ടർ മൈ ലൈഫ്. ഞാനൊരു ഗോതമ്പുമണിയായി താഴേക്ക് വീഴുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഗോതമ്പുമണിയുടെ പതനം ഒരു വലിയ സിംഹാസനത്തെ തകർത്ത് കളഞ്ഞു. നിങ്ങളുടെ സ്വയജീവന്റെ ഒരു ചെറിയ അർപ്പണം പിശാചിന്റെ എല്ലാ എല്ലാ സിംഹാസനവും തകർന്നു പോകുന്നത് നിങ്ങൾ കാണും. അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങള്, അവിടെ നിങ്ങളുടെ ഭവനം, അവിടെ നിങ്ങൾക്കുള്ളതെല്ലാം സ്വസ്ഥമാണ് കർത്താവിന്റെ കരങ്ങളിൽ. ഹാലലൂയ. അതിനെ വെച്ചുകൊടുക്കാൻ കർത്താവ് പറഞ്ഞ ശേഷം മറ്റൊരു കാര്യത്തിലേക്ക് കർത്താവ് നമ്മളെ വിരൽ ചൂണ്ടുകയാണ്, ജ്ഞാനിയായിരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അജ്ഞതയെ കർത്താവ് വളരെ ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 11-ാം വാക്യം, അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ പ്രിവിലേജ്. നിങ്ങൾക്ക് കിട്ടി ദൈവരാജ്യത്തിന്റെ മർമ്മം. ആർക്ക് കിട്ടി? ഈ മണല് വാരുന്ന, ഈ ഈ വല നന്നാക്കുന്ന, മത്സ്യത്തെ പിടിക്കുന്ന സാധാരണക്കാരോട് പറയാ, യു ഗോട്ട് ദ മിസ്റ്ററി ഓഫ് ഗോഡ്സ് കിംഗ്ഡം. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഭയം, രണ്ട് കൂട്ടരെയാണ് അവിടെ കാണിക്കുന്നത്. ഒന്ന്, കാണാതെ വണ്ണം കണ്ണും കേൾക്കാതെ വണ്ണം ചെവിയും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടരും ദൈവരാജ്യത്തിന്റെ മർമ്മം ലഭിക്കാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടരും. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഇസ് ദർ ടു ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പ് ഉണ്ടോ? ഞാൻ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുകയല്ല, ദൈവരാജ്യത്തിന്റെ മർമ്മം കിട്ടിയവരും കേട്ടാലും കേട്ടാലും ഗ്രഹിക്കാൻ കഴിയാത്തവരും, അല്ലെങ്കിൽ ഗ്രഹിക്കരുതെന്ന് ദൈവം പോലും ആഗ്രഹിക്കുന്നവരും. ഇസ് ഇറ്റ് സംതിങ് സീരിയസ്? വെരി സീരിയസ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, നിങ്ങൾ കുറച്ചു മുമ്പേ കേട്ട വചനം, കഴിഞ്ഞ 15 വർഷമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. നിങ്ങൾക്ക് വചനത്തെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കൂ, ഹവ്വായിക്ക് വചനം കിട്ടി അന്ന് തൊട്ട്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞ അന്ന് തൊട്ട് ഒരു മൈൻഡ് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എവിടെയോ അകത്ത് ഈ വചനത്തെ ഉൾക്കൊള്ളാതെ നിൽക്കുന്ന ഒരു ഇടം അവൾക്കുണ്ടായിരുന്നു. ദൈവവചനം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അകത്ത് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരിടം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഡിയർ ബ്രദേഴ്സ്, The word you are hearing is very crucial. നിങ്ങൾ കേൾക്കുന്ന വചനം വളരെ ക്രൂഷ്യലാ. ഒറ്റ വാക്കിയെ യേശു പറഞ്ഞുള്ളൂ, പിതാവ് ദൈവം പറഞ്ഞുള്ളൂ. അവർ ഒറ്റ ഒരെണ്ണമാ ലംഘിച്ചത്. ചിലപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ ഓർക്കാറുണ്ട്, പിശാചിന് എന്തുകൊണ്ടാ എന്റെ അടുത്ത് ഇത്ര ധൈര്യം? പിശാചിന് എന്തുകൊണ്ടാ എന്നോട് ഇത്ര സംസാരിപ്പാൻ ശക്തി? പിശാചിന് എന്തുകൊണ്ടാ ഇവിടെ ഇത്ര സ്വാതന്ത്ര്യം? ദൈവത്തിന്റെ വചനത്തെ അതിന്റെ പൂർണ്ണ നിഷ്കർഷതയോടെ പിടിക്കണമെന്നുള്ള കണിശത എന്നിൽ കുറയുമ്പോൾ അവൻ അവന്റെ ബോഷ്ക്ക് സ്ഥാപിക്കാൻ എന്നിൽ ഒത്തിരി ഇടമുണ്ട്. അതുകൊണ്ടാ പിശാചിന് ഇടം കൊടുക്കരുത്. വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് യുവർ ഹിയറിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ബ്രദേഴ്സ്, വെൻ യു ആർ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, യു ആർ എ പ്രിവിലേജ് പേഴ്സൺ. ദൈവരാജ്യത്തിന്റെ മർമ്മം കേൾക്കാൻ വിളിക്കപ്പെട്ടവനാ. ബട്ട് ദേർ ഇസ് അനദർ ഗ്രൂപ്പ്, അതാണ് സീരിയസ് ആയിരിക്കുന്നത്. നീ ദൈവരാജ്യത്തിന്റെ മർമ്മത്തിനായി വിളിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രിവിലേജ് ഇരിക്കുന്നത്. മറ്റുള്ളവർ കേട്ടാലും 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 അവർക്കൊന്നും ഹൃദയത്തിൽ മനസ്സിലാകത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല. ദൈവജനത്തിന്റെ മർമ്മങ്ങൾ പിടികിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ മർമ്മം കേൾപ്പാൻ വിളിക്കപ്പെട്ടവരല്ല. അപ്പൊ മറ്റുള്ളവരെ കർത്താവ് അങ്ങ് കേൾക്കാതെ വണ്ണം കഠിനപ്പെടുത്തിയോ? ഇല്ല, കഠിനപ്പെടുത്തിയതല്ല. അവർ അവരുടെ ജീവിതത്തിന്റെ പരമാർത്ഥതയില്ലായ്മ കൊണ്ട് അവർ കഠിനപ്പെട്ടിരിക്കുമെന്ന് കർത്താവിന് മുന്നമേ അറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഉത്സാഹങ്ങളൊക്കെ നാം എത്ര നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ 30,000 രൂപ ലോൺ എടുത്തെങ്കിൽ ആ ലോൺ അടയ്ക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം വളരെ കറക്റ്റായിരിക്കും. ഓവർ ടൈം എടുക്കും, ചെലവ് ചുരുക്കും, പിള്ളേർക്ക് ഉള്ള ചോക്ലേറ്റും കടലയും ഒക്കെ നിങ്ങൾ നിർത്തും. കാരണം 30,000 രൂപയുടെ ലോൺ പരിശ്രമത്തോടെ നിങ്ങൾ അടയ്ക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വേദവസ്തം വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ തിരിച്ചും മറിച്ചും വായിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആണോ, സ്മോൾ ലെറ്റർ ആണോ, അവന്റെ പഴയ SSLC മാർക്ക് കറക്റ്റ് ആണോ, വളരെ. പക്ഷെ വേദവസ്തം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കണിശതയില്ല. നിങ്ങൾ കാണിക്കാൻ പോകുന്ന പരമാർത്ഥതയില്ലായ്മ അറിയാവുന്ന ദൈവത്തിന് നിങ്ങൾ തിരുവചനം കേട്ടാലും നിങ്ങൾ കേട്ടാലും കേൾക്കാതെ വണ്ണവും കണ്ടാലും കാണാതെ വണ്ണതും നിങ്ങൾക്ക് അത് അടയ്ക്കപ്പെടും. ദൈവത്തിന്റെ മുൻവിധിയല്ല, എന്റെ പരമാർത്ഥതയില്ലായ്മ കൊണ്ടാ എനിക്കത് അടയപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ദൈവസഭയോട് ഡിക്ലെയർ ചെയ്യാനുള്ളത്, വെൻ യു സ്റ്റാൻഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ്, ദൈവ നീതിമാനം, എന്റെ പരമാർത്ഥതയില്ലായ്മ മാത്രമേ അന്ന് പ്രൂവ് ചെയ്യപ്പെടുത്തുള്ളൂ, വേറെ ഒന്നും പ്രൂവ് ചെയ്യപ്പെടത്തില്ല. നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മം, ആന്റിമാരെ അങ്കിൾമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കറിയാൻ മേലാന്നുള്ളൊരു വാക്ക് ഇല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു വാക്യം, നിങ്ങളുടെ സ്നേഹം, ഫിലിപ്പിയലേഖനം 1:7 തോന്നുന്നു, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചിട്ട് അതെന്തായി തീരണം? പരിജ്ഞാനമായി തീരണം. അവിടെ നിൽക്കുന്നില്ല, അവിടെ നിന്ന് വന്നിട്ട് സകല വിവേകവും കഴിഞ്ഞിട്ട് എവിടെ വരണം? ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ സ്നേഹത്തിനൊരു വളർച്ചയുണ്ട്. അപ്പൊ സ്നേഹത്തിന് 3 ഘട്ടത്തിലുള്ള വളർച്ചയാണ്: 1 പരിജ്ഞാനം, സകല വിവേകം, 3 ഭേദാഭേദങ്ങളെ തിരിച്ചറിയുക. നിങ്ങൾ ആ സ്നേഹത്തിൽ വളരണം. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്. ഈ കാലത്തെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. കാരണം ദൈവത്തിന്റെ വചനം ഒറ്റ കാര്യം പറയുമ്പോൾ, എന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല, എനിക്ക് ഒത്തിരി ലൈക്കിങ്സ് ഉണ്ട്, എന്റെ ഹൃദയത്തിൽ 100,000 താല്പര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ വചനം കഴിക്കരുതെന്നാണെന്ന് പറയുമ്പോൾ തന്നെ, അതെന്റെ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് ചുറ്റും എനിക്ക് ഒത്തിരി താല്പര്യങ്ങളുണ്ട്. Therefore, I have to discern my heart. എന്റെ ഹൃദയത്തെ ഡിസൈൻ ചെയ്യുന്നത് നാട്ടുകാരനെ ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്റെ ഹൃദയത്തെ ഡിസൈൻ ചെയ്യുന്നത്. ഡിസേണിംഗ് യുവർ ഹാർട്ട് ഈസ് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഡിസേണിംഗ് എ പ്രോഫറ്റ്. അയാളെ ഡിസൈൻ ചെയ്താലും ഡിസൈൻ ചെയ്തില്ലെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കാൾ വലുതാ അനവധി താല്പര്യങ്ങളുള്ള ഒരു ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട വചനവുമായി നീ ഇരിക്കുമ്പോൾ, അതിന് ചുറ്റുമുത്തിരി ലൈക്കിങ്സ് ഉള്ളപ്പോൾ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ഡിസേൺ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഉറപ്പുവരുത്തു പ്രിയുള്ളവരെ, ദൈവരാജ്യത്തിന്റെ മർമ്മം കേൾക്കാൻ വിളിക്കപ്പെട്ടവരാണോ? കേട്ടാലും ഗ്രഹിക്കാതെ വണ്ണം ഇരിക്കത്തക്കവണ്ണമാണോ ഞാൻ എന്റെ ജീവിതം നയിക്കുന്നത്? ഇസ് ക്രൂഷ്യൽ. അവായിക്കത് ക്രൂഷ്യലായിരുന്നു. വെറുതെ എന്തെങ്കിലും കേട്ടുപോകാൻ പറ്റത്തില്ല, ഇതിൽ നിന്നേ പറ്റൂ, ഇത് നിന്നേ പറ്റൂ. തിന്നുന്ന നാളിൽ മരിക്കും, ഞാൻ തിന്നുന്ന നാളിൽ എന്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അത് ക്രൂഷ്യലാ. നീ ഇത് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ക്രൂഷ്യലാ. നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം അതിനായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് ക്രൂഷ്യലാ പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ ദൈവം നിഷ്കാസനം ചെയ്ത പിശാചിന് നിന്റെ അജ്ഞതയിൽ സ്ഥാനവും ഇടവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17 അധ്യായത്തിലെ കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്. 17 9 വാക്യം ഒന്ന് വായിക്കാവോ ആർക്കെങ്കിലും?
ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു,
ആ
ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട്.
സോറി, അതിന്റെ 8 വാക്യം. സോറി,
നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു.
നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക്
കൊടുത്തു.
ശ്രദ്ധിക്കുക, നിനക്ക് ലഭിക്കപ്പെട്ട വചനം ഇമ്പോർട്ടന്റാ. വെറുതെ അതിന്റെ മുകളിൽ വേറെന്തെങ്കിലും കയറിങ്ങി വിശ്വസിച്ചാ പോരാ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, ദൈവം തന്ന വചനമാണ് ഇവിടെ കൊടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ വചനത്തോടുള്ള ബന്ധത്തിൽ എന്റെ നിലപാടുകൾ വളരെ വ്യക്തമായിരിക്കണം. നിനക്ക് ലഭിക്കപ്പെട്ടത് എങ്ങനെ? ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ് തിരുവചനം. ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. അവർ അത് കൈക്കൊണ്ടു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ പറയുന്നതല്ല, തിരുവചനങ്ങൾ. ഞാനത് അവർക്ക് കൊടുത്തു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട വചനങ്ങൾ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ, 2 അതിന്റെ 2 നമ്മുടെ അജ്ഞതകളുടെ ഒരു കാരണം ഞാൻ പറയാം. നമ്മുടെ ബോഷ്കിലും നമ്മുടെ മിദ്ദിയിലും പിശാചിന് കയറി നിൽക്കാൻ കഴിയുന്നതിന്റെ കാരണം നാം തിരുവചനത്തെ നെഗ്ലക്ട് ചെയ്യുന്നതാണെന്നുള്ളത് 2 തിമോത്തിയോസ് 2:7 വാക്യത്തിലൂടെ നമ്മളിത് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2:7.
ഞാൻ പറഞ്ഞത് ചിന്തിച്ചു കൊള്ളുക,
ആ
കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ.
ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. ഇതൊരു ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാ. ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് പിന്നെ നാം ചിന്തിക്കാറില്ല. പൗലൂസ് തിമോത്തിയോസിന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷെ പൗലൂസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മെഡിറ്റേറ്റ് അപ്പോൺ വാട്ട് ഐ ഹാവ് ടോൾഡ് യു. അപ്പോഴാണ് കർത്താവ് നിനക്ക് എന്ത് തരുന്നത്?
ബുദ്ധി തരുന്നത്.
നിങ്ങൾ ബുദ്ധിയില്ലാതായി പോയത് നിങ്ങൾക്ക് ഈ കാര്യം സംബന്ധിച്ച് ഒരു നിഷ്കർഷയില്ല എന്നതുകൊണ്ടാ. യുവർ ഇഗ്നറൻസ് എന്നത് നിങ്ങൾക്ക് എക്സ്ക്യൂസ് അല്ല. കാരണം ഞാൻ നിന്നോട് പറഞ്ഞത് നീ ധ്യാനിക്ക്, ഗോഡ് വിൽ ഗീവ് യു ദ വിസ്ഡം, ഐ വിൽ നോട്ട് ഗീവ്. സൗര സൗരന്മാരെ, ഈ പുൽപ്പിറ്റിൽ നിന്ന് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലായിരിക്കാം നിങ്ങൾക്ക് വിസ്ഡം കിട്ടുന്നത്. ഇവിടെ കേട്ടത് നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ് വിൽ ഗീവ് യു ദ വിസ്ഡം. കാരണം ഈ വചനത്തെ വീണ്ടും പരിശോധിക്കാൻ നിങ്ങൾ കാണിച്ച നിങ്ങളുടെ ഉത്സാഹവും പരിശ്രമവുമാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം തന്നെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ഭാഗ്യമുള്ളവരായിത്തീരുന്നത്. അതുകൊണ്ട് ആരൊക്കെ ഡിസീവ് ചെയ്യപ്പെട്ടാലും നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ പരമാർത്ഥതയില്ലായ്മയിൽ മാത്രമേ നമുക്ക് ഡിസീവ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനം എന്തുള്ളതാ? തികവുള്ളതാ. 2 തിമോത്തിയോസിന്റെ 3:14 ദൈവവചനത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ, വേടിനൊരു കുഴപ്പമില്ല. ശ്രദ്ധിച്ച് വായിച്ചാ അറിയാം. 3:14 ഒന്ന് വായിക്കാവോ?
നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവെങ്കിലുള്ള വിശ്വാസത്താൽ എന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ
മതിയായ തിരുവെഴുത്തുകളെ
ബാല്യം മുതൽ അറിയുകയും
രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. 2:16
എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസനീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും.
ദൈവവചനത്തിന് ഒരു കുഴപ്പമില്ല. ഞാനത് ധ്യാനിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. ദൈവം തന്നിരിക്കുന്ന ഒരു സോഴ്സും അപര്യാപ്തമുള്ളതല്ല, വളരെ പര്യാപ്തമായതാ. പക്ഷെ ഇറ്റ് ഈസ് മൈ ഇഗ്നറൻസ്. എനിക്ക് വചനം വായിക്കാൻ സമയമില്ല, എനിക്ക് ആ കാര്യത്തിൽ ഉത്സാഹമില്ല, എനിക്ക് ആ കാര്യത്തിൽ ഒരു കണിശതയില്ല, എനിക്ക് ആ കാര്യത്തിൽ ഒരു തീവ്രതയില്ല. ആ പരമാർത്ഥതയില്ലായ്മ കൊണ്ട് നാം പലപ്പോഴും ഹൃദയകാഠിന്യമുള്ളവരായിത്തീരും. പ്രിയമുള്ളവരൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആരാണ് കൊണ്ട് അതിൻ്റെ അകത്ത് പൈസ ഇടുന്നത്? അഫിലിയേഷൻ ഇല്ല ആ കോളേജിൽ നിന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആരാണ് നിങ്ങളുടെ കൊച്ചിനെ ആ കോളേജിൽ കൊണ്ട് ചേർക്കുന്നത്? അതറിയണമെങ്കിൽ നിങ്ങൾ മലയും കടലും കടന്ന് അത് തിരിച്ചറിയാൻ ശ്രമിക്കും. കർത്താവ് പറയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് ഹവായിക്ക് കിട്ടിയ ഒരു വചനം, ഹവായിക്ക് ഒരു ബൈബിൾ ഒന്നും കിട്ടിയില്ല, ഒരു വചനം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പ്രലോഭനങ്ങളുടെ മടുവിൽ ആടി ഉലയുമ്പോൾ, ബോഷ്ക്ക് പറയാൻ ബോഷ്കിന്റെ അപ്പൻ വന്ന് നിൽക്കുമ്പോൾ, ഞാൻ ഒന്ന് വിശ്വസിച്ചാൽ അവന് അവിടെ സാമ്രാജ്യം ഉണ്ടാക്കപ്പെടുകയാണ്. അവൾക്ക് അവൻ കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു? നീ ദൈവത്തെ പോലെ. നിനക്കറിയാവോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എപ്പോഴൊക്കെ പിശാചു വന്നോ? വന്നതൊക്കെ ഇങ്ങനെ ഇതുപോലെ പുൽക്കൈയൊക്കെ കിട്ടിയാ വന്നേ. തിരിച്ചു പോയപ്പോൾ പുള്ളി വളരെ തലയൊക്കെ കുനിച്ചാ പോയത്. ഒരു പ്രാവശ്യം പോലും എന്റെ കർത്താവിന്റെ അടുക്കൽ അവന് ജയിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഒറ്റ പ്രാവശ്യം പോലും ഉശിരോടെയൊക്കെ വന്നു. പക്ഷെ നമ്മൾ പറയാറില്ലേ, പുലി പോലെ വന്നു, എലി പോലെ പോയി. എന്താ അറിയുള്ളവരെ, കർത്താവായ യേശു ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി മുറുകെ പിടിച്ചു. യെസ്, നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ വചനത്തിന് മുമ്പിൽ ബലി കഴിക്കപ്പെടുമ്പോൾ ഒരു ഹർട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. ആ ഹർട്ട് അവോയ്ഡ് ചെയ്ത് തരാമെന്ന് പറയാൻ പിശാചുണ്ട്. അത് അവോയ്ഡ് ചെയ്ത് തരും പുള്ളി. അതിനൊക്കെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് പുള്ളിക്ക്. ദൈവത്തിന്റെ താല്പര്യം, ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുന്നത് കൊണ്ടും എന്റെ സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെക്കുന്നത് കൊണ്ടും എനിക്കുണ്ടാകുന്ന ഹർട്ട് അവോയ്ഡ് ചെയ്ത് തരും അവൻ. അതെന്താ? നീ ദൈവത്തെ പോലെ ആകും. ഈ ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ട് കഴിയുമ്പോൾ ദൈവം പറഞ്ഞ വചനങ്ങൾ മറന്നു പോകുന്നതിന്റെ ഹർട്ടും അനുസരണക്കേട് കാണിക്കുന്നതിന്റെ വേദനയും എല്ലാം അങ്ങ് മറന്നു പോകുന്നു. ഇതാണ് വചനത്തിന്റെ സത്യത്തിൽ നിൽക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം. നിന്റെ ഗുണീകരണത്തിനുള്ളതാ വചനം. കെയർഫുൾ റീഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിള്ളേരുടെ ആപ്ലിക്കേഷൻ ഫോം വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് വേദോസം വായിക്കാം. ആന്റിമാരെ അങ്കിളുമാരെ അവസാനം അവിടെ തൊഴിലുകളോടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, വെള്ളെടുത്തൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ശരിക്കും വായിക്കാൻ പറ്റിയില്ല, അവിടെ പവർ കട്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ദൈവവചനം മനസ്സിലാക്കാതിരുന്നതും ദൈവത്തെ വെളിപ്പാടിൽ അറിയാതിരുന്നതും വേറെ ആരുടെയും കുഴപ്പമല്ല, നമ്മുടെ തന്നെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് പരീശന്മാരെ നോക്കിയിട്ട് പറഞ്ഞത്, There is no place. എനിക്കൊരു ഇഷ്ടപ്പെട്ട വാക്യുണ്ട്, വായിക്കണ്ട. യോഹന്നാന്റെ സുവിശേഷം 14:30 തോന്നുന്നു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവരെന്നോട് ഒരു കാര്യവും ഇല്ല. കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, യൂദ വരുന്നു എന്നല്ല അവൻ പറയുന്നത്, പടയാളികൾ വരുന്നു എന്നല്ല പറയുന്നത്, അവൻ പറയുന്നത് ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ആരാ? ഈ ലോകത്തിന്റെ പ്രഭുവാ. പക്ഷെ യേശുവിന് ഒരു ശകലം പോലും അസ്വസ്ഥതയില്ല. കാരണം എന്നെ ക്രൂശു മരണത്തിലേക്ക് നയിക്കാതിരിപ്പാൻ അവന് ക്ലെയിം ചെയ്യാനുള്ളത് ഒന്നും തന്നെ എന്നിൽ ഇല്ല, അവനൊന്നുമില്ല. പ്രിയുള്ളവരെ, 33 വർഷം ജീവിച്ച ശേഷം യേശു ലോകത്തെ നോക്കി പറയാണ്, ഈ ലോകത്തിന്റെ തട്ടിപ്പുകാരനായ ഈ പ്രഭു ഉണ്ടല്ലോ, അവന് എന്നിൽ ഒന്നുമില്ല. നത്തിങ് ഇൻ മീ. സീ, പ്രിയുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിച്ച ആദാമിൽ ഒത്തിരി കാര്യങ്ങൾ പിശാചിന് കണ്ടെത്താനുണ്ടായിരുന്നു. അബ്രഹാമിൽ ഒത്തിരി കാര്യങ്ങൾ പിശാചിന് കണ്ടെത്താനുണ്ടായിരുന്നു. മോശയിൽ ഒത്തിരി കാര്യങ്ങൾ പിശാചിന് കണ്ടെത്താനുണ്ടായിരുന്നു. ദാവീദിൽ അവന് ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താനുണ്ടായിരുന്നു. പക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ച ഇത്രയും ജനങ്ങളുടെ നടുവിൽ ഒരുത്തിന് മാത്രമാണ് ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞത്, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയമുള്ളവരെ അവന്റെ സിംഹാസനത്തെ അവൻ പറിച്ചു ചീന്തിക്കളഞ്ഞത്, അതിന്റെ ഒന്നുമില്ലായ്മ വെളിപ്പെടുത്തി കളഞ്ഞു. യെസ്, നിനക്കറിയാവോ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതിനകത്ത് 19 പ്രാവശ്യം ലോകം 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 എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ലോകത്തിന്റെ പൊള്ളത്തരം കണ്ടവൻ ലോകത്തെ വലിച്ചു കീറിയിട്ട് പറയാണ്, നിങ്ങൾ ലോകക്കാരല്ല, ലോകക്കാരല്ല. പ്രിയമുള്ളവരെ, ഇത് ദുഷ്കാലമാകിയാൽ ജ്ഞാനികളായിട്ടല്ല, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്. ദാനിയേൽ പറയുന്നൊരു വാക്കുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ ബുദ്ധിമാന്മാർ, വൈസ് മാൻ. ആരാ ബുദ്ധിമാന്മാർ? കർത്താവിന്റെ കാര്യത്തോട് വരുമ്പോൾ ഈ ഒരു കണിശത, ഞങ്ങളുടെ വഴിയോടെ ഇന്നലെ അവിടെ വൈറ്റ്ഫീൽഡിൽ കൂടി ടിങ് 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 എന്ന് പറഞ്ഞ അടിച്ചു പോകുന്ന ഈ കളർ വെള്ളമൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ, ഭരണീകാത്തൊക്കെ പല കളർ, നീല കളർ, പച്ച കളർ, ചുമല കളർ. അപ്പൊ നമ്മൾ കുടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസിന്റെ അകത്ത് ഇത് പലതൂടെ ഇളക്കി കലക്കി കലക്കി അതിനകത്ത് നാരങ്ങാവെള്ളമൊക്കെ പിഴിഞ്ഞ് തരും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പിള്ളേർക്ക് അത് വാങ്ങിച്ചു കൊടുക്കോ? ഇല്ലടാ മോനെ, നല്ലതാ, വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാ, ഇത് കഴിച്ചാൽ നിന്റെ അല്ലേ, നമ്മൾ പറയാനാ, എടാ നീ കഴിക്കരുത്. അപ്പൊ അവൻ പറയും, ഇല്ല വേണോ, ചുമല വേണോ, ഇല്ലടാ വയറിളകും, വയറിളകി കഴിഞ്ഞ പിന്നെ വലിയ ബുദ്ധിമുട്ടാ എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്കൊരു കണിശതയുണ്ട്. എന്താ വഴിയെ ഈ ടിങ് ടിങ് അടിച്ചൊക്കെ പോകുന്ന ഈ സാധനം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ വാങ്ങിച്ച് കൊടുക്കത്തില്ല. പക്ഷെ ഭക്തന്മാര് ഈ ബുക്ക് ഷോപ്പിലൊക്കെ പോയാലുണ്ടല്ലോ, അവിടെ ഈ ഷെൽഫിലൊക്കെ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ഒത്തിരി സാധനം വാങ്ങിച്ച് വായിക്കാറുണ്ട്. ഒരു കണിശതയില്ല ആ കാര്യത്തിൽ നമുക്ക്. ദൈവസഭയോട് ഞാൻ പറയട്ടെ, ലെറ്റ് അസ് ഹാവ് ദ വിസ്ഡം. ഇത് ആർക്കാണ് തരുന്നതെന്നറിയോ? യഹോവയെ ഭയപ്പെടുന്നവനാണ് ദൈവം തന്നെ ജ്ഞാനം നൽകുന്നത്. യു ഫിയർ ഗോഡ്, യു വിൽ ഹാവ് വിസ്ഡം. എന്നിട്ട് നിങ്ങൾ 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തെ നോക്കി പറയാം, ഈ പ്രഭുവിന് എന്നിൽ ഒരു കാര്യവും ഇല്ല. ഞാൻ ഇന്ന് പകൽക്കാലം എന്റെ വചനത്തെ ഒന്ന് സംക്ഷിപ്തമാക്കട്ടെ. ഈ ലോകത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്താക്കി കളയാൻ സമയമായി. നിങ്ങൾ ആ കാഴ്ച കാണണം, പ്രിയമുള്ളവർ, കാണണം. ഇന്നലെ വരെ വലിയ പ്രസ്ഥാനമായി നിന്നവനെ തലകുനിച്ച് നിർത്തി അറസ്റ്റ് വാറണ്ട് കൽപ്പിച്ച് തൂക്കുകയറി കയറ്റാനുള്ള ദിവസവും എണ്ണി യേശു ക്രിസ്തു നിർത്തിയത് എങ്ങനെയാണെന്നറിയോ? തന്റെ ജീവനെ ക്രൂശിൽ അർപ്പിച്ചുകൊണ്ടാണ്. Again I want to tell you, നിങ്ങളെ തന്നെ മരണത്തിനായി ഏൽപ്പിക്കപ്പെടുന്നിടത്തോളം കാലം ഈ പ്രഭു പ്രതിയാക്കപ്പെട്ട് പ്രഭുവിനെ വലിച്ചിറക്കി പ്രതിയാക്കി നിർത്തിയിരിക്കുന്ന അതേ കാഴ്ച കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജയാളിയായി ജീവിക്കാൻ കഴിയും. അവിടെയാണ് സഭയ്ക്ക് മുന്നോട്ട് യാത്രയുള്ളത്. പക്ഷെ അവർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, ദൈവത്തിന്റെ പുത്രനും മരിക്കുമെന്നോ എന്നേക്കുമിരിക്കുന്നല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ലെറ്റ് അസ് ഹാവ് ദ വിസ്ഡം. ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ദൈവത്തിന്റെ വെളിപ്പാട് അനുഭവിച്ചിരിക്കും. അവർ ചതിക്കപ്പെടത്തില്ല. അവർ ദൈവരാജ്യത്തിന്റെ മർമ്മം കിട്ടപ്പെട്ടവരായിരിക്കും. ഒരു കാരണവശാലും അതിന് മാറ്റം ഉണ്ടായിരിക്കത്തില്ല. നിങ്ങളിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ തന്നെ ശോധന ചെയ്യൂ. ദൈവരാജ്യത്തിന്റെ മർമ്മം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ? അതോ എന്ത് കേട്ടാലും ഗ്രഹിക്കാതെ വണ്ണം എനിക്കത് മറയപ്പെട്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി സീരിയസ്. കാരണം അതിന്റെ അകത്ത് പോലും പിശാചിന് നിൽപ്പാൻ ഇടവുണ്ട്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ